Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗമനകാലം മൂന്നാം വാരത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 6 വരെയും പിന്നെ 19 മുതൽ 28 വരെയും വാക്യങ്ങൾ. ഇന്നൊരു സംഭവകഥ പറയട്ടെ. കുട വാങ്ങാൻ പാങ്ങില്ലാത്തൊരു പയ്യൻ നനഞ്ഞൊലിച്ച ക്ലാസ്സിൽ വൈകിയെത്തി. ശകാരം പ്രതീക്ഷിച്ച്, സാറിൻ്റെ ശകാരം പേടിച്ച് വാതിക്കൽ പമ്മി നിൽക്കുമ്പോൾ അധ്യാപകൻ പറഞ്ഞു, "വരൂ അലക്സാണ്ടർ ചക്രവർത്തി, വരൂ, അകത്തേക്ക് വരൂ." തന്നെ അധ്യാപകൻ പരിഹസിക്കുകയാണെന്നും ഉടനെ അടികിട്ടുമെന്നും പയ്യന് ഉറപ്പായിരുന്നു. ഭീതിയോടെ അവൻ മെല്ലെ ക്ലാസ്സിൽ കയറി മുന്നോട്ട് ചെന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് അധ്യാപകൻ ഒരു രൂപകം, ഒരു ലഘുനാടകം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. കഥാപാത്രങ്ങളെയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു. നായകനാണ് ബാക്കി നിൽക്കുന്നത്.
"അപ്പോ നീയാണ് നായകൻ, സമ്മതിച്ചോ?"
അധ്യാപകൻ ആരാഞ്ഞു. അങ്ങനെ ഇത് ആരും ശ്രദ്ധിക്കാത്ത ദരിദ്രനായ ബാലനെ ഇത് അധ്യാപകൻ കഥാനായകനാക്കി അലക്സാണ്ടർ ചക്രവർത്തിയാക്കി. മഴ കൊണ്ട് തണുത്തരണ്ട ക്ലാസ് മുറിയിൽ വച്ച് അന്ന് ആ അധ്യാപകൻ പാവപ്പെട്ട പയ്യന്റെ മനസ്സിൽ ആത്മവിശ്വാസത്തിൻ്റെയും ഒപ്പം കലയുടെയും വിത്ത് വിതറുകയായിരുന്നു. അതവൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവുമായിരുന്നു. ഇന്ന് അവൻ വളർന്ന് അറിയപ്പെട്ടൊരു കലാകാരനാണ്, അഭിനേതാവാണ്. അങ്ങനെ നമ്മുടെ ലോകത്ത് വിളക്ക് കാട്ടിക്കൊടുക്കുന്നവരുടെ പരമ്പരയ്ക്ക് അവസാനമില്ല. ക്രിസ്തുവിന് വിളക്ക് തെളിയിച്ചവനാണ് സ്നാപക യോഹന്നാൻ. രക്ഷകന്റെ വഴി കാട്ടി. പ്രപഞ്ചത്തിൻ്റെ ദീപാവലിയാണ് നാം ഇപ്പോൾ അനുഷ്ഠിക്കാനൊരുങ്ങുന്ന ക്രിസ്തുമസ്. അപ്പോൾ ഈ മഹോത്സവത്തിന് തിരികൊളുത്തിയവൻ സ്നാപക യോഹന്നാനാണെന്ന് പറയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ ഭാഗം ഇന്ന് സ്നാപകന്റെ വ്യക്തിത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അസാധാരണമായൊരു നക്ഷത്രത്തിൻ്റെ അടയാളമായിട്ടായിരുന്നു വിശ്വപ്രകൃതി ക്രിസ്തുവിൻ്റെ വരവിനെ പ്രഘോഷിച്ചത്. ചെറിയ അതിരുകളുടെ പറയിൻ കീഴിൽ ആ പ്രകാശത്തെ പരിമിതപ്പെടുത്തുക എന്ന അപരാധം നമ്മൾ ചെയ്യാതിരിക്കാൻ മനുഷ്യരുടെ വെളിച്ചം എന്ന പദം കൊണ്ടാണ് സുവിശേഷകൻ യോഹന്നാൻ അതിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ ആ വിളക്കിനെ പിന്തുടർന്നാണ് കിഴക്കു നിന്നുമുള്ള രാജാക്കന്മാർ, പൂജരാജാക്കന്മാർ ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ എത്തിച്ചേർന്നത്. നക്ഷത്രത്തെ തിരയാൻ തയ്യാറാകുന്നവർക്ക് തീർച്ചയായും എന്നെങ്കിലും ഒരിക്കൽ ക്രിസ്തുവിനെ അഭിമുഖീകരിക്കാതിരിക്കാൻ തരമില്ല. അതുകൊണ്ടാണ് കവിയും ചിത്രകാരനും സാധകനും പോരാളിയും എല്ലാവരും അനുഷ്ഠാനങ്ങളുടെ ഭാരമൊന്നുമില്ലാതെ തന്നെ ക്രിസ്തുവിനെ പ്രണമിച്ചതിൻ്റെ കാരണം. അവർ ക്രിസ്തുവിനെ തേടിയവരാണ്. തേടുന്നവർക്ക് അവിടുന്ന് ജീവനും വെളിച്ചവുമാണ്. തമസ്സോമാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയ. ഈ ഭൂമിയിലേക്ക് വെച്ച ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് ജീവിതത്തിൽ ഇരുട്ടുണ്ട് എന്നൊരു വിചാരമാണ്. ഇരുട്ട് അതിൽ തന്നെ യാഥാർത്ഥ്യമല്ല. ഇരുട്ടിന് അസ്തിത്വമില്ലെന്ന് വേണമെങ്കിൽ പറയാം. മറിച്ച് വെളിച്ചത്തിൻ്റെ അഭാവമാണതെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രതിസന്ധിയേ ഉള്ളൂ. എന്നിട്ടും ചെറുപ്പം തൊട്ടേ നാമൊക്കെ അബദ്ധധാരണയിലാണ്. അയാളിൽ പിന്നെ മറ്റൊരാളിലൊക്കെ എന്തൊരു ഇരുട്ടെന്ന മട്ടിലാണ് നമ്മുടെ പോക്ക്. അങ്ങനെ തപ്പിത്തടഞ്ഞാണ് നാം ഈ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ദൈവിക പ്രഭയിലായിരിക്കാൻ ഇഷ്ടമില്ലാത്തവരുടെ ഓരോ മിഥ്യാധാരണകൾ മാത്രമാണ് ഇതെല്ലാം എന്നോർക്കുക. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന പദങ്ങളിലൊന്നാണ് വെളിച്ചം, പ്രകാശം. വെളിച്ചത്തിലായിരിക്കാനുള്ള ക്ഷണമാണ് സുവിശേഷം. പകലുള്ളപ്പോൾ പകലിനൊപ്പം ആയിരിക്കണമെന്ന മട്ടിൽ ലളിതമായിട്ടാണ് അത് അനുവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ ക്രിസ്തുവിന് മുൻപും പിൻപും വന്നത് നമ്മുടെ ഉള്ളടരുകളെ ദീപ്തമാക്കിയ എണ്ണിയാലൊടുങ്ങാത്ത ഗുരുക്കന്മാരാണെന്ന് പറയാം. യോഹന്നാനെക്കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ കണ്ടെത്തൽ ആർക്കും ചേരും. എത്ര മനോഹരമാണ് ആ പ്രയോഗം.
ഇതാ ദൈവം അയച്ചൊരു മനുഷ്യൻ, അയാളുടെ പേര് യോഹന്നാൻ എന്നായിരുന്നു.
വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവൻ. അവർ അവരിൽ തന്നെ വെളിച്ചമായിരുന്നില്ല, കാരണം എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു.
അങ്ങനെ നമുക്ക് പറയാം വേദം നിറയെ വെളിച്ചത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളാണെന്ന്.
അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തിലേക്ക് വന്ന ഓരോ അന്ധനും നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന്.
അപ്പോൾ ക്രിസ്തു അവരോടിങ്ങനെ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണേ, കാഴ്ച തരണേ.
കാഴ്ച നൽകാൻ വേണ്ടി ക്രിസ്തു നമ്മുടെ മിഴികളിൽ എഴുതാൻ പോകുന്ന അഞ്ജനത്തെക്കുറിച്ചാണ് വെളിപാട് പുസ്തകം വ്യക്തമാക്കുന്നത്.
ചിന്തിക്കണം, ചോദിക്കണം, ഈ വിളക്ക് അണയുമോ? തീർച്ചയായും അണയും. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. അവിടുന്ന് കൂടെയുള്ളപ്പോൾ ഏത് പാതിരാവിലും സൂര്യൻ തെളിയുന്നു. അവിടുന്ന് കടന്നു പോകുമ്പോൾ മധ്യാഹ്നത്തിലും എൻ്റെ സൂര്യൻ കെട്ടുപോകുന്നു. ഇരുട്ടിനേക്കാൾ കൂരിരുട്ടാകുന്നു എൻ്റെ ജീവിതം. അപ്പോൾ ക്രിസ്തുവില്ലാത്ത ജീവിതം, ദൈവമില്ലാത്ത ജീവിതം ഇരുട്ടാണ്, അന്ധകാര നിബിഡമാണത്. നമ്മുടെ മനസ്സുകളിലെ ചെരാതുകളെ കണ്ടെത്തി തെളിയിച്ചു വേണം വെളിച്ചത്തിൻ്റെ ഈ മഹാഗുരുവിനെ പ്രണമിക്കാൻ.
അവിടുത്തെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, നമ്മൾ പറയുടെ കീഴിൽ ഒളിച്ചു വച്ച വിളക്കുകൾ പോലെ ആവരുത്.
അവയെ കണ്ടെത്തി മൂർധാവെന്ന ദീപപീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നവർ ഭാഗ്യവാന്മാർ.
രോഗിണിയായിരുന്നപ്പോൾ തൻ്റെ അടുക്കിലെത്തിയ സന്ദർശകരിൽ നിന്ന് തിരിക്കഷണങ്ങൾ ചോദിച്ചു വാങ്ങുമായിരുന്നൊരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. അവളത് പിന്നീട് മഠത്തിൻ്റെ വെളിച്ചമില്ലാത്ത ഇടനാഴികളിൽ രാത്രികളിൽ തെളിയിച്ചു വയ്ക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആവട്ടെ, ആ പുണ്യപതിയുടെ മുന്നിൽ തിരുനാളങ്ങൾ അണഞ്ഞ നേരമില്ല. ഭരണങ്ങാനത്തെ സാധ്വിയായ അൽഫോൻസാമ്മയാണത്, ഭാരതത്തിൻ്റെയും കൊച്ചു കേരളത്തിൻ്റെയും പ്രഥമ വിശുദ്ധ.
നമ്മളെല്ലാം വളരെ സാധാരണക്കാർ, അപരൻ്റെ ജീവിത വിളക്കുകൾ കൊളുത്തി എന്നൊക്കെ മേനി പറയാൻ ആരാണ്?
എന്നാൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപരൻ്റെ നെഞ്ചിലെ വിളക്കുകളെ കാട്ടിക്കൊടുക്കുവാൻ നിമിത്തമാകുക. എവിടെയാണ് ദൈവം? ഞാനെന്നോളം കണ്ടിട്ടില്ലല്ലോ, എനിക്കത് കാട്ടിക്കൊടുക്കാൻ ആകുമോ?
അത് നിന്റെ സഹോദരൻ്റെ മിഴികളിലാണെന്ന് പാപ്പ ഫ്രാൻസിസ് പഠിപ്പിക്കുന്നു.
വത്തിക്കാനിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ പാപ്പ ഫ്രാൻസിസുമായുള്ള അടിയൻ്റെ പ്രഥമ നേർക്കാഴ്ചയിൽ സ്പർശിച്ചൊരു കാര്യം പങ്കുവയ്ക്കട്ടെ. അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ കൃത്യം നോക്കിക്കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നു.
പാപ്പായ്ക്കൊപ്പമുള്ള അങ്ങനെയൊരു ഫോട്ടോ ലഭിക്കാനും ഭാഗ്യമുണ്ടായി. നമ്മുടെ എളിയ വ്യക്തിത്വങ്ങളിലേക്ക്, ചെറിയ മനുഷ്യരിലേക്ക് ദൈവിക വെളിച്ചം പകരുന്നതുപോലെയാണ് പാപ്പായുടെ നോട്ടം. മാത്രമല്ല, എല്ലാവരോടുമുള്ള അവിടുത്തെ സാമീപ്യവും സമീപനവും വെളിച്ചം പകരുന്നതല്ലേ? ഇതാ വീണ്ടും ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടായ ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു യോഹന്നാൻ, ക്രിസ്തുവിൻ്റെ വികാരി എന്ന് തോന്നിപ്പോകും.
ഇന്ന് ലോകത്തിന് ആഗോളസഭയ്ക്ക് പാപ്പ ഫ്രാൻസിസിൻ്റെ സാന്നിധ്യം, ലോകമിന്നോളം കണ്ടിട്ടില്ലാത്ത ദൈവത്തെയും ദൈവിക വെളിച്ചത്തെയും നമുക്ക് പകർന്നു തരുന്നൊരു ദൈവിക സാന്നിധ്യം പോലെയാണ് അനുഭവം. എനിക്ക് മാത്രമല്ല, തീർച്ചയായും അദ്ദേഹത്തെ ദർശിക്കുന്ന ആർക്കും അദ്ദേഹത്തെ ശ്രവിക്കുന്ന എല്ലാവർക്കും ലഭിക്കും എന്നുറപ്പാണ്.
പാപ്പ ഫ്രാൻസിസ് വിഭാവനം ചെയ്യുന്ന സഭയുടെ നവമായ സാകല്യ സംസ്കാരം, An all-inclusive culture, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരെയും ഒഴിച്ചു നിർത്താതെ സകലരെയും ദൈവസ്നേഹത്തിൻ്റെയും കരുണയുടെയും വെളിച്ചത്തിലേക്ക് ആനയിക്കുന്ന ഒന്നാണ്. സഭ ഇന്ന് പഠിപ്പിക്കുന്ന സത്യത്തിനും അതിൻ്റെ മനോഹാരിതയ്ക്കും അപ്പുറമുള്ള സാധാരണ ജനങ്ങളുടെ മുറിവുകളെയും ദൗർബല്യങ്ങളെയും മനസ്സിലാക്കി, എന്നാൽ സുവിശേഷ മൂല്യങ്ങൾ അവഗണിക്കാതെ സകലരെയും ക്രിസ്തുവിൻ്റെ കരുണയുടെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വെളിച്ചത്തിൽ സ്വീകരിക്കണം, പിന്തുണയ്ക്കണം എന്നതാണ് ഈ നവമായ ദർശനം. ആസന്നമാകുന്ന ക്രിസ്തുമസ് നമ്മെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും നവമായ ഈ സാകല്യപ്രഭയാൽ, ഈ സാകല്യ സംസ്കൃതിയാൽ, ക്രിസ്തുവിൻ്റെ സ്നേഹപ്രഭയാൽ തെളിയിക്കട്ടെ, വലയം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കുറവുകളുടെയും പരിമിതികളുടെയും കൂമ്പാരമായ നമ്മുടെ എളിയ ജീവിതങ്ങൾ കൊണ്ട്
ജീവിത പരിസരങ്ങളിൽ ക്രിസ്തുമസ് വെളിച്ചമാകാം, വെളിച്ചമേകാം, ക്രിസ്തു വെളിച്ചം പരത്താം. യുദ്ധവും കലാപവും നിറഞ്ഞ ലോകത്ത് ക്രിസ്തുസ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇത്തിരിവട്ടം പരത്താൻ നിങ്ങൾക്കും എനിക്കും ഈ ആഗമന കാലത്ത് സാധിക്കട്ടെ. അതിനുള്ള കൃപ നമുക്ക് ദൈവം നൽകട്ടെ. ഈ ഗാനം കെസ്റ്ററും കോറസും ആലപിച്ചതാണ്. രചന ജോർജ് ജോസഫ് ചെന്നായ്, സംഗീതം ജെറി അമൽദേവ്.
ഒട്ടാരമില്ലാത്ത രാജാവിതാ, വെൺചാമരം സ്വർണ സിംഹാസനം, തങ്കക്കിരീടങ്ങൾ ഏതുമില്ല, പൊന്നാടയില്ലാത്ത രാജാവിതാ. പതിഞ്ഞുള്ള പുൽക്കൂട്ടിലെ കീറ്റുപായിൽ കിടക്കുന്ന രാജാവിതാ,
ജ്യോതിസ്സിതാ, ദിവ്യ ജ്യോതിസ്സിതാ,
ജീവൻ സ്ഫുരിക്കുന്ന ജ്യോതിസ്സിതാ,
സ്വർലോക സത്യപ്രഭാധാരയായി
മഞ്ഞിൽ തെളിഞ്ഞൊരു ചൈതന്യമായി
പാപം പരത്തും തമസ്
ഭാരങ്ങളും കഷ്ടങ്ങളും നഷ്ടമോഹങ്ങളും മുറ്റും സഹിക്കുന്ന മാനുഷ്യരെ, നിങ്ങൾക്കിവൻ നിത്യമാനന്ദമേ. ണിയാലംബമായിന്നു പാരിൽ പിറന്നുള്ള കുഞ്ഞാടിതാ,
ജ്യോതിസ്സിതാ, ദിവ്യ ജ്യോതിസ്സിതാ,
ജീവൻ സ്ഫുരിക്കുന്ന ജ്യോതിസ്സിതാ,
സ്വർലോക സത്യപ്രഭാധാരയായി
മഞ്ഞിൽ തെളിഞ്ഞൊരു ചൈതന്യമായി
പാപം പരത്തും തമസ്
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആഗമനകാലം മൂന്നാം വാരത്തിൽ ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ വിചിന്തനമാണ്.